നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 104.6 ആവൃത്തിയിൽ ഇന്നത്തെ സംപ്രേഷണം ആരംഭിക്കുന്നു. ഇത് നിങ്ങളുടെ ചാനലാണ്, നമ്മുടെ മലയാളത്തിൻ്റെ, മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരുടെ സ്വന്തം ചാനൽ. ഇന്നാദ്യം യുവവാണി. ഇതിൽ ട്രെയിനിംഗ് ന്യൂസിലൻഡ് നാഷണൽ ബാസ്കറ്റ്ബോൾ ലീഗ് അത്ലറ്റ് അമൻ തോമസുമായുള്ള സംഭാഷണം കേൾക്കാം. തുടർന്ന് യുവ മലയാളി ക്ലബിന്റെ തട്ടിൻപുറം എന്ന മ്യൂസിക് ബാൻഡിന്റെ അളിയന്റെ റേഡിയോ. ഈ പരിപാടികളുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ, വി ബിൽഡേഴ്സ് ഓക്ലൻഡ്, കൃപ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ഓക്ലൻഡ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പരദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം വി ബിൽഡേഴ്സ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും വി ബിൽഡേഴ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
ഇനി കേൾക്കാം യുവവാണി. ഇന്നത്തെ യുവവാണിയിൽ അമൻ തോമസ് തന്റെ സ്പോർട്സിനോടുള്ള അഗാധമായ സ്നേഹവും അതുവഴി എങ്ങനെയാണ് ന്യൂസിലൻഡ് ബാസ്കറ്റ്ബോൾ നാഷണൽ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും തുടർന്നുള്ള കഥകളും നമ്മളോട് പങ്കുവയ്ക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം അമ്മനെ. സ്വാഗതം അമൻ തോമസ്.
നമസ്കാരം ആൻഡി, ആൻഡ് താങ്ക് യു ഫോർ ഹാവിംഗ് മീ.
ഞാൻ അമ്മനെ കണ്ടപ്പോൾ ഓർക്കുമായിരുന്നു, ഞാനൊരു ഫിലിം സ്റ്റാറിനെയോ അല്ലെങ്കിൽ ഒരു മോഡലിനെയാണോ ഇൻവൈറ്റ് ചെയ്തതെന്ന് എനിക്കൊരു സംശയം തോന്നി. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ മറക്കുന്നില്ല, സ്പോർട്സിന്റെ ഒരു ആർഡൻ ഫാനാണ് അമൻ. എങ്ങനെയാണ് ഈ സ്പോർട്സിലേക്കുള്ള അമന്റെ സ്റ്റാർട്ടിങ്?
എന്റെ സ്പോർട്സിലേക്കുള്ള സ്റ്റാർട്ടിങ് ഞാൻ കുഞ്ഞിലേ തന്നെ തുടങ്ങിയതാണ്. സ്പോർട്സ് മാത്രമല്ല, ഇപ്പം മോഡലിംഗ് ആയാലും സിനിമ ആയാലും എല്ലാത്തിനും കുഞ്ഞിലെ എന്നാ ചാൻസസും കോളപ്സും കിട്ടിയിട്ടുള്ള. പക്ഷേ എപ്പോഴും എന്റെ ഇൻട്രസ്റ്റ് സ്പോർട്സ് ആയിരുന്നു. ചെറുപ്പത്തിലാണെങ്കിലും നമ്മൾ കാണുമ്പോൾ മെസ്സി, റൊണാൾഡോ ഇവരെയൊക്കെ കണ്ടു വളർന്ന് അവരെയൊക്കെ ഒരു ഐഡലായിരുന്നു ഫ്രം എ വെരി വെരി യങ് ഏജ്. അപ്പം മൈ സ്പോർട്സ് ജേർണി സ്റ്റാർട്ടഡ് വെൻ ഐ മൂവ് ടു ന്യൂസിലൻഡ്, വിച്ച് വാസ് 8 years ago. 8 വർഷം മുമ്പാണ്,
2016.
അത് തന്നെ.
അതിനു മുമ്പ് എവിടെയായിരുന്നു?
അതിനു മുമ്പ് ഞങ്ങൾ UKയിലായിരുന്നു. ഞാനും ഞങ്ങൾ വെച്ചാൽ ഞാനും എന്റെ ഫാമിലിയും UKയിലായിരുന്നു. അപ്പം അവിടെ വെച്ച് ഫുട്ബോൾ കളിക്കുമായിരുന്നു. അത് കമ്പാരിറ്റീവ് ആയിട്ടോ പ്രോ ആയിട്ടോ ഒന്നും അല്ല, ജസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും
സ്കൂളിൽ കളിക്കുമായിരുന്നു.
അതന്നെ, സ്കൂളിൽ കളിക്കുന്നു, ലഞ്ച് ബ്രേക്സിനും കാര്യങ്ങളൊക്കെ കളിക്കുമായിരുന്നു.
ജനിച്ചത് UKയിലാണോ?
അല്ല, ജനിച്ചത് നാട്ടിലായിരുന്നു. എന്നിട്ട് നാട്ടില് ഒരു ഇച്ചിരി നാള് നിന്നു, അത് കഴിഞ്ഞിട്ട് UKയിലേക്ക് ഞങ്ങള് മൂവ് ചെയ്യുമായിരുന്നു.
അപ്പൊ എങ്ങനെയാണ് മലയാളം ഇത്ര നന്നായി സംസാരിക്കുന്നത്?
ഓ, അത് വീട്ടിൽ സംസാരിക്കുന്നു, പിന്നെ അമ്മ, അമ്മയുടെ അമ്മ എല്ലാം മലയാളത്തിലാണ്, അച്ഛ ഫുള്ള് മലയാളത്തിലാണ്. പിന്നെ എഴുതാനും അറിയാം, വായിക്കാനും അറിയാം. എഴുതാൻ അത്ര അറിയത്തില്ല, പക്ഷെ വായിക്കാൻ അത്യാവശ്യം ഫ്ലുവൻ്റ് ആണ്.
വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയാമോ?
ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണ്. പിന്നെ ഞാൻ 2-3 years സ്പാനിഷ് പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ടച്ച് വിട്ടു പോയി, പക്ഷേ ചെറിയ ചെറിയ വാക്കുകളെല്ലാം മനസ്സിലാവും. ഇപ്പോഴും
ന്യൂസിലൻഡിൽ വന്നപ്പോഴാണോ ബാസ്കറ്റ്ബോൾ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്?
ഞാൻ ന്യൂസിലാൻഡിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ബാസ്കറ്റ്ബോൾ കളിക്കുക തന്നെ
ചെയ്യുന്നത്.
ഞാൻ ആദ്യമായിട്ട് ബാസ്കറ്റ്ബോൾ പിക്കപ്പ് ചെയ്യുന്ന 7 years. അത് ഇവിടെ വന്നപ്പം UKയും ന്യൂസിലാൻഡും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് സ്കൂളിംഗ്.
എന്തൊക്കെ തരം ഡിഫറൻസസ് ആണ്?
മെയിൻലി കൾച്ചറലാണ് ആൻഡി. അവിടുത്തെ ബോത്ത് ആർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് യൂറോപ്യൻ കൺട്രീസ്, പക്ഷേ ബോത്ത് ഹാവ് എ ഡിഫറെന്റ് ഫീൽ. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പം ഒരു വെരി എലിയനേറ്റഡ് ആയിരുന്നു ഇവിടുത്തെ സ്ലാങ്ങും ഇവിടുത്തെ ഒരു കൾച്ചറും. ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. കാരണം നമ്മുടെ കുറെ ഇത് നമ്മുടെ സ്ലാങ്സ് ഉണ്ട്, നമ്മൾ ഓരോ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞിട്ടും എൻഡിലേക്ക് കുറെ മൂന്നാല് എക്സ്ട്രാ ചുമ്മാ വേർഡ്സ് ഉണ്ട്, അതൊക്കെ അവിടെ നിന്ന് വെച്ചാൽ പ്രോപ്പർ ഇംഗ്ലീഷ് അല്ലേ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനും അതൊക്കെ ഇച്ചിരി ടൈം എടുത്തു. അപ്പം ആ ഒരു ഗ്യാപ്പ് യു കെ നിന്നും ഇവിടെ വന്നപ്പോൾ ഒരു ഗ്യാപ്പ് എനിക്ക് ക്ലോസ് ചെയ്ത് സ്പോർട്സിൽ കൂടെയാണ്, മെയിൻലി ബാസ്കറ്റ്ബോളിൽ കൂടെ. ഞാൻ ഫ്രണ്ട്സായിട്ട് കണക്ട് ചെയ്തും സംസാരിക്കാൻ തുടങ്ങിയതും കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അത് സ്പോർട്സിൽ നിന്നായിരുന്നു.
കോമൺ പ്ലാറ്റ്ഫോം കിട്ടി,
അത് തന്നെ കോമൺ പ്ലാറ്റ്ഫോം കിട്ടി, ഒരു മിഡിൽ ഗ്രൗണ്ട്.
ആദ്യം കുട്ടികള് ഇൻക്ലൂഷൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്ലാങ് ഡിഫറൻസ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അതുമായിട്ടൊന്ന് കോപ്പ് അപ്പ് ചെയ്തത് ആ ഒരു ഇനീഷ്യൽ സ്ട്രഗിൾ? ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പൊ ഒത്തിരി മൈഗ്രൻസ് ഈ പ്രായത്തിലുള്ളവര് ഇവിടെ വരുമ്പോൾ അവരുടെ കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുന്നത്.
ബെസ്റ്റ് വേ എല്ലാരോടും സംസാരിക്കുക, നമ്മൾ ഓപ്പൺ ആവുക. ഇവിടുത്തെ ആൾക്കാരെല്ലാരും ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നാലും കുറെ ആൾക്കാർ ഇപ്പൊ ദുബായിൽ നിന്നും യു എ നിന്നൊക്കെ വരുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും ഹാർഡാണ് അറ്റ് ഫസ്റ്റ്. സെയിം സ്ട്രഗിൾ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ യു കെ നിന്ന് വന്നായിട്ടും സെയിം ഒരു സിമിലാരിറ്റി ഉള്ള ഒരു കൺട്രീസ് എന്ന് വന്നാലും യു വിൽ ഹാവ് ദാറ്റ് സ്ട്രഗിൾ. അപ്പം ഇനിഷ്യലി ഡോണ്ട് ഫീൽ ഡൗൺ, ഇറ്റ് ഹാപ്പൻസ് ടു എവരിവൺ, ജസ്റ്റ് കീപ് ടോക്കിംഗ്, ജസ്റ്റ് കീപ് ഗോയിങ്. അത്രേ ഉള്ളൂ.
പിന്നെ അടുത്തൊരു സ്റ്റെപ്പാണ് സ്പോർട്സിലേക്ക്. ബാസ്കറ്റ്ബോളിൽ എങ്ങനെയായിരുന്നു, കോച്ചിങ് ഉണ്ടായിരുന്നോ, സ്കൂൾ ടീമിൽ സെലക്ട് ആയോ, എങ്ങനെയാണ് ആ ഒരു ജേർണി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
എന്റെ ബാസ്കറ്റ്ബോൾ ജേർണി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയർ സെവനിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ബാസ്കറ്റ്ബോൾ പിക്കപ്പ് ചെയ്ത്. എന്നിട്ട് ജസ്റ്റ് ഇയർ സെവൻ ഇയർ എയ്റ്റ് ഞാൻ ചുമ്മാ കളിക്കുമായിരുന്നു, ലഞ്ച് ടൈമിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തില് അങ്ങോട്ടും എന്നാ ചുമ്മാ പാസ് കൊടുക്കുക, ഷൂട്ട് ചെയ്യുക, അങ്ങനെ കളിച്ചു. ഇയർ സെവനിൽ അങ്ങനെയായിരുന്നു. ഇയർ എയ്റ്റ് വന്നപ്പം ഞാൻ ഓർത്ത് ഓക്കെ എന്നാൽ ഒരു ടീമിന് വേണ്ടി കളിക്കാന്ന്. അപ്പം ഞാൻ സ്കൂളിൻ്റെ എപ്പോഴത്തെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ബാസ്കറ്റ്ബോളിൽ ഇൻവോൾവ്ഡ് ആണ്. ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി, ഞാൻ പറഞ്ഞു എനിക്കും കളിക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു ട്രൈ ഔട്ട്സ് വരുന്നുണ്ട്, ഇവാ ഞങ്ങളുടെ ടീമിന്റെ ഒപ്പം നിനക്ക് കയറാൻ പറ്റും. അപ്പൊ ഞാൻ പോയി, എന്നിട്ട് ഞാൻ ട്രയൽസിന് കയറി, ട്രയൽസ് ചെയ്തു, അവരുടെ ഒപ്പം ഒന്നും പിടിച്ചിരിക്കാൻ പറ്റിയില്ല. എന്നിട്ട് സ്കൂളിന്റെ ഏറ്റവും ബോട്ടം ടീം ഞാൻ മേക്ക് ചെയ്തു
പക്ഷേ.
എന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ കളിച്ച് തുടങ്ങിയത്. അതൊരു സ്റ്റുഡന്റ് കോച്ചായിരുന്നു, സ്റ്റുഡന്റ് കോച്ച് ആയാലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു ഒരു ഇനിഷ്യൽ സ്റ്റേജില്.
സ്റ്റുഡന്റ് കോച്ച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് സ്കൂളിൽ ഒരു സ്റ്റുഡന്റ് കോച്ച് ഉണ്ടാവുമോ? എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്?
സ്റ്റുഡന്റ് കോച്ചസ് എന്ന് വെച്ചാൽ ആൻഡി ഇവിടെ ന്യൂസിലാൻഡില് ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനഫ് സ്പോർട്ടിംഗ് സ്റ്റാഫ്, സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ഈ ടോപ് ടീംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവര് ചോദിക്കും ഞാൻ വേറെ ടീംസിന് ഹെൽപ്പ് വേണോ, അവർക്ക് കോച്ചിങ് വേണോ, അല്ലെങ്കിൽ ഗെയിംസിന്റെ സമയത്ത് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ ആൾക്കാരെ വേണോ എന്ന് ചോദിക്കുമ്പോൾ അവര്
നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടാവില്ലായിരിക്കും അല്ലേ?
നാട്ടില് ഞാൻ ആകെ ഒരു വർഷം പഠിച്ചായിരുന്നു. അപ്പം ഇല്ല, ഫ്രം വാട്ട് ഐ നോ വാട്ട് ഐവ് സീൻ, ഇല്ല അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല.
അതൊരു അഡ്വാൻറ്റേജ് ആണ്, ഇവിടെ വന്ന് സ്പോർട്സ് പെർസ്യൂ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് അതൊരു അഡ്വാൻറ്റേജ് ആണ്.
പിന്നല്ലാതെ ഇഷ്ടംപോലെ സപ്പോർട്ട് നമുക്ക് ടീച്ചേഴ്സ് ആണെങ്കിലും സ്പോർട്സ് സ്റ്റാഫ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരുടെയും നമുക്ക് സപ്പോർട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
അങ്ങനെ സെലക്ടഡ് ആയി, പിന്നീട്
സെലക്ടഡ് ആയി. എന്നിട്ട് ഞാൻ ഫസ്റ്റ് സീസൺ ഞാൻ കളിച്ചു, ഫസ്റ്റ് സീസൺ കളിക്കാൻ തുടങ്ങി. അപ്പം എന്നിട്ട് എന്റെ പേരൻസും ഫാമിലി എല്ലാവരും എന്റെ ഫസ്റ്റ് ഗെയിമിനും വന്നു. ഓരോ ഗെയിം വന്നിട്ട് ഓരോ ഗെയിമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഫോയറിലേക്ക് നടന്നില്ല, ആ ഗെയിമൊക്കെ കഴിഞ്ഞിട്ട്
വിജയശ്രീലാളിതനായി
ഇറങ്ങി ചെല്ലുവാണ്. ആദ്യത്തെ ഗെയിമായോണ്ട് വലിയ പെർഫോമൻസ് ഒന്നും ഇല്ലായിരുന്നു, ഒന്നോ രണ്ടോ പോയിന്റ്. പിന്നെ പകുതി സമയം ബെഞ്ചിൽ തന്നെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് അവിടെ ചെന്ന് ഇറങ്ങി വെളിയിൽ ഇറങ്ങി ചെന്നും അച്ഛനമ്മയൊക്കെ ചോദിക്കുക, എന്റെ പൊന്നെ നമ്മൾ അവന് വേണ്ടി മുടക്കിയ പൈസ എല്ലാം പോയല്ലോ ഇവൻ എന്നെ ഈ കാണിക്കുന്നതെന്നാണ് ഫസ്റ്റ് ഗെയിം കഴിഞ്ഞിട്ടുള്ള ഇവർ ഇനിഷ്യൽ
റെസ്പോൺസ്.
അവര് പക്ഷെ അവരെ പറയാൻ പറ്റത്തില്ല, കാരണം പകുതി സമയം ഞാൻ ഇരിക്കുമായിരുന്നു, അല്ലാത്ത സമയം ബാസ്കറ്റിന് അടിയിൽ പോയി പിടിക്കാനുള്ള അങ്ങനെയായിരുന്നു. അവരെ ഒന്നും പറയാൻ പറ്റില്ല. ആ സമയത്താണെങ്കിൽ എനിക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒട്ടും ബോഡി വെയിറ്റ് ഇല്ല. എത്ര
ഹൈറ്റ് എന്ന് ചോദിക്കാമോ?
ഇപ്പൊ ഞാൻ 6'3" ഉണ്ട് ആന്റി.
6'3"? ഓ,
ഞാൻ ആദ്യം കളിക്കാൻ തുടങ്ങിയപ്പോ ഒരു 5'6" 5'7" അത്രയൊക്കെ ഉള്ളായിരുന്നു.
അതായത് ഇയർ 8 പഠിക്കുമ്പോൾ.
ആ ഇയർ 8 പഠിക്കുമ്പോൾ. ഇപ്പം ഇയർ 8 കഴിഞ്ഞു, ഇയർ 8 7'8" ആണല്ലോ ഇവിടെ ഇന്റർമീഡിയറ്റ്. ഇയർ 8 കഴിഞ്ഞു, ഇയർ 8-ലൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആയി, കിങ് ഓഫ് ദ സ്കൂൾ എന്നൊക്കെ നമുക്കൊരു ഫീലിംഗ് ഒക്കെ ആയി. അപ്പൊ തന്നെ ഇയർ 9 ഹൈസ്കൂൾ, വേറെ ഡിഫറെന്റ് സ്കൂള്. അവിടെ ഇന്റർമീഡിയറ്റില് 2 ഇയേഴ്സേ ഉള്ളൂ. ഹൈസ്കൂൾ വരുമ്പോൾ 5 ഡിഫറെന്റ് ഇയർ ലെവൽസ് ഉണ്ട്, നമ്മൾ 5 ഇയേഴ്സ് ടോട്ടൽ അവിടെ സ്പെൻഡിങ് ചെയ്യുന്നുണ്ട്. അപ്പം ഹൈസ്കൂളിൽ കയറി, പിന്നെയും ബാക്ക് ടു ലെവൽ 0, പിന്നെയും ബാക്ക് ടു ആ ട്രയൽ പ്രോസസ് എല്ലാം. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ജൂനിയർ പ്രംസ് എന്നാണ് ഇയർ 9s and 10s ടോപ്പ് ടീമിന് പറയുന്നത്. അപ്പം ഇയർ 9-ലും ട്രയലിന് പോയി, സെയിം സെന റിൻസ് ആൻഡ് റിപ്പീറ്റ്. പക്ഷേ ബോട്ടം ടീന് വരും ഇയർ 9A ഞാൻ മേക്ക് ചെയ്തു. അപ്പം അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ടേസ്റ്റ് ഓഫ് റിയൽ ബാസ്കറ്റ് ബോൾ. എന്നിട്ട് അതിന് പ്രോപ്പർ കോച്ചിങ് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്തും ഞാൻ ഇച്ചിരിയോടെ ഗ്രോ ചെയ്തു. ഞാൻ അറൌണ്ട് ഒരു 5'8" 5'9" ആയി. എനിക്കൊരു ഇച്ചിരിയോടെ പൊക്കമായി, ഇച്ചിരിയോടെ വെയിറ്റ് ഒക്കെ വെച്ചു. കോൺഫിഡൻസ് അതുപോലെയൊക്കെ തന്നെയായിരുന്നു. കോട്ടി കയറുമ്പോൾ നമ്മൾ എന്നാ പറയുന്ന ഒരു ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല ഗെയിമിനെ. എന്നിട്ട് ഇയർ 9 ഫസ്റ്റ് സീസൺ കളിച്ചു. ഫസ്റ്റ് സീസൺ ഒരു കുഴപ്പമില്ലാതെ, അത്യാവശ്യം പോയിന്റ്സ് ഒക്കെ സ്കോർ ചെയ്ത് റീബൗണ്ട്സ് ഒക്കെ എടുത്ത്, അച്ഛമ്മ പറയുന്ന പോലെ തന്നെ ബോള് അതിന്റെ അടിയിൽ പോകുമ്പോൾ എടുത്ത് ആൾക്കാർക്ക് പാസും ഒക്കെ കൊടുത്ത്, പിന്നെ ഒരുപാട് ബെഞ്ചിൽ വരുന്നു, എല്ലാം ഉണ്ടായിരുന്നു,
നമ്മൾ മറക്കരുത്തില്ല.
അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇയർ 9 ആയപ്പം ഞാൻ തന്നെ ഓർത്തു, ഇതന്നെ എനിക്ക് കാര്യമായിട്ട് വലിയ ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ലല്ലോ. അപ്പോഴാണ് ഇയർ 9 ഹോളിഡേയ്സ് ആണ് എന്റെ ഫസ്റ്റ് ഞാൻ ശരിക്കും എഫേർട്ട് ബാസ്കറ്റ് ബോൾ ഇടാൻ തുടങ്ങിയത്. അന്ന് ഇയർ 9 ബർത്ത്ഡേ, എന്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഇവരെ കൊണ്ട് ഹൂപ്പ് വാങ്ങിപ്പിച്ചു. അപ്പം ആദ്യത്തെ ദിവസം ഭയങ്കരം കളി, രണ്ടാമത്തെ ദിവസം ഭയങ്കരം കളി, മൂന്നാമത്തെ ദിവസം എറിഞ്ഞ ബോൾ കൊണ്ട് ഗരാജിന്റെ വിൻഡോ ആയിട്ട്. അപ്പം എനിക്കറിയാലോ, പിന്നെ നമ്മളൊരു ഒരു ഒന്ന് രണ്ടാഴ്ച നമ്മൾ പിന്നെ ഡിസ്മോട്ടിവേറ്റഡ് ആയി. പിന്നെ അവിടെ കളിക്കുന്ന പരിപാടി നിർത്തി,
വീട്ടിലുള്ള
കളി നിർത്തി. ആ സമയത്താണ് ഹറിക്കെയിൻ ഗീത വന്നത്. അത് 2017 എനിക്ക് തോന്നുന്നത്, 2017 അതിനൊക്കെ ഞാൻ റിമെമ്പർ ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു ടൈമിലൊക്കെ ഹറിക്കെയിൻ ഗീത വന്നു, എന്റെ ഹൂപ്പ് താഴെ പോയി, ഹൂപ്പിന്റെ കാര്യം തീരുമാനമായി. അപ്പം എന്റെ വീട്ടിലുള്ള അഡ്വഞ്ചേഴ്സ് അവിടെ കൊണ്ട് അവസാനിക്കുമായിരുന്നു. ഒരു ഇയർ 10 സ്റ്റാർട്ടിങ്ങില് തീർന്നു,
അവിടെ കർട്ടൻ വീണു.
അവിടെ തീർന്നു, അവിടെ ദി എൻഡ് എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഇയർ 10 തുടങ്ങി. ഇയർ 10 ആയിരുന്നു വാസ് മൈ ഫസ്റ്റ് MVP സീസൺ. ഞാൻ എന്റെ ഹൂപ്പില്ലായിരുന്നെങ്കിലും ഞാൻ ജസ്റ്റ് ഡ്രിബിൾ ചെയ്യുമായിരുന്നു വീട്ടിന്റെ അകത്തൂടെയും എങ്ങനെയാണ് ഞാൻ ഡ്രിബിൾ ചെയ്തുകൊണ്ട് ചുമ്മാ നടക്കുമായിരുന്നു. അങ്ങനെ ഇയർ 10 ഞാൻ ജൂനിയർ പ്രം എ ഞാൻ മേക്ക് ചെയ്തായിരുന്നു. ഇയർ 10 അത് ഇറ്റ് വാസ് എ ബിഗ് അക്കോംപ്ലിഷ്മെന്റ്. എന്ന് വെച്ചാല് എന്റെ ലൈഫിൽ ഇത്ര അച്ചീവ് ചെയ്യാൻ പറയുന്നത്, അത് ഒരു ബാസ്കറ്റ്ബോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാതെ ഇത്ര ഒരു ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈമിൽ എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു. എന്നിട്ട് ഞാൻ
ആദ്യത്തെ ഒരു വിജയം എൻജോയ് ചെയ്തു, ടേസ്റ്റ് ചെയ്ത സമയമാണത്,
ടേസ്റ്റ് ഓഫ് റിയൽ വിക്ടറി.
ഓക്കേ,
ഇയർ 10 കയറി ഞാൻ സ്റ്റാർട്ടിംഗ് 5 ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്നാണ് ശരിക്കും ടേക്ക് ഓഫ് ചെയ്ത്, അവിടെ ഒരു ഭയങ്കരമായിട്ട് ടേക്ക് ഓഫ് ചെയ്തു. ഇയർ 9 ഞാൻ ഒരു 2-3 പോയിന്റ്സ് ആവറേജ് ചെയ്യുന്നത്, ഞാൻ ഇയർ 10 ആയിരുന്നപ്പം 22 പോയിന്റ്സ് ആയിരുന്നു, 22 പോയിന്റ്സ് 10 റീബൗണ്ട്സ്. ടീമിന്റെ ടോപ്പ് സ്കോറർ ആയിരുന്നു ആ സീസണിന്റെയും ടീമിന്റെ പിന്നെ ലീഗ് MVP ആയിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കര ആക്ലൈറ്റ്സ് ആണ്, ഇപ്പോഴും എനിക്ക് ഓർക്കുന്നുണ്ട് അത് കിട്ടുന്നതൊക്കെ. അതൊക്കെ വാസ് ഒരു എന്നാ പറയുന്ന, അതിന് ഇപ്പോഴാണെങ്കിലും എനിക്ക് ഫീൽ അതിനെ കുറിച്ച് സംസാരിക്കാൻ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് കിട്ടുന്നില്ല. അതൊരു സറിയൽ ഫീലിംഗ് ആയിരുന്നു.
അപ്പൊ സ്കൂളിലൊരു താരമായി അപ്പോഴത്തേക്കിനും.
ഇയർ 10 ആയപ്പം ഒരു ഒരു ബാസ്കറ്റ് ബോൾ ഒപ്പം നിൽക്കുന്ന, എന്ന് വെച്ചാൽ ഒരു ടോപ് ടീമിൽ കളിക്കുന്ന ഒരു പേര് കിട്ടാൻ തുടങ്ങി.
അമൻ എന്ന് പറഞ്ഞാൽ 4 people അറിയുന്ന ഒരു,
അത് തന്നെ
ഒരു ഫീലായി. ആ സമയത്ത് ആദ്യത്തെ ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി ആയിരുന്നു അമൻ?
അല്ല, എന്റെ ലീഗില് ഇഷ്ടംപോലെ മലയാളികളുണ്ടായിരുന്നു, മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ഉണ്ട്. അത് സ്കൂളിന്റെ ലീഗാണ്, NBL പോലെയല്ല. അത് സ്കൂളിലുള്ള എല്ലാവർക്കും എൻറോൾ ചെയ്ത് കളിക്കാൻ പറ്റുന്ന.
അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു പിന്നീടുള്ള ഗെയിംസും സെലക്ഷൻ പ്രോസസ്സും ഒക്കെ?
പിന്നീട് എന്റെ ഇയർ ഇലവൻ ആണ്, when I was 16 apprana enik national team il selection kittiyathu.
Oh,
apprana junior tall black ennulla oru crown enik kittiyathu.
Ah,
adinte story ennu vachala year 11 MVP season aayirunnu, oru around 25 points average cheyunu. Ennittu njan ende oru friend ennodu choichu, eda nee enik vendi oru tournament kalikkavo, avanu povan pattathilla, appo avan okay koyappilla cheyidekkanu. Oru 3-on-3 tournament aayirunnu, avade poi njan kalichu. Avade ഒരു സ്കൗട്ട് ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു ന്യൂസിലാൻഡ് നാഷണൽ ടീമിന്റെ ഒരു സ്കൗട്ട്. എന്നിട്ട് ഗെയിം കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഐ റിയലി ലൈക്ക് ഹൗ യു പ്ലേ, ദേർസ് സം തിങ്സ് ദാറ്റ് ഐ മിസ്സിംഗ് ഫ്രം യുവർ ഗെയിം ദാറ്റ് ഐ കാൻ ഹെൽപ് യു വിത്ത്, വുഡ് യു ലൈക്ക് ടു ജോയിൻ? അപ്പം ആ സമയത്ത് എനിക്കറിയത്തില്ല എന്നെ പിടിച്ചോണ്ടാവാനോ ആണെന്നോ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, യാ ഓഫ് കോഴ്സ്. എനിക്ക് എന്നാ പറയുന്നത്, അത് അഗൈൻ ഡ്രീം കം ട്രൂ, ഒരു കൺട്രീനെ റെപ്രസെന്റ് ചെയ്ത് കളിക്കാന്ന് പറഞ്ഞാല്. അപ്പൊ ഞാൻ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. എന്നിട്ട് session kitty, and from that point onwards it's just been a journey of working really hard with a lot of good people and with my family.
Oh great, thre neram ee selection lote vanna processum ellam kekumbay enikku thonnu oru easy aanennu, athra easy aano actually?
Athra easy alla andi, adu oru vaadu work enna chu, oru vaadu hard work, adu training aayalum food inde karathil aanengilum, as well as you know aaru area like kerala mendi, you need to have a level of professionalism with what you do. ഇപ്പം ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുന്ന രീതിയാണെങ്കിലും, കാരണം ബാസ്കറ്റ്ബോൾ ഇസ് എ സ്പോർട്, ബട്ട് ഇൻ ദ ഹയർ ലെവൽസ് ഇറ്റ്സ് എ ബിസിനസ്. ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് നമ്മൾ ക്ലൈം ചെയ്യുമ്പം, ദേ ഡു കെയർ അബൌട്ട് യുവർ സ്കിൻ, യുവർ അപ്പിയറൻസ്, ഹൗ യു പ്ലേ, എവരിതിങ്, എല്ലാം ഒരു ഫാക്ടറാണ്. ബട്ട് അഗൈൻ, പാഷൻ ആൻഡ് ഹാർഡ് വർക്ക് ബീറ്റ്സ് ഓൾ ദം.
എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ്, ചുരുക്കത്തിലൊന്ന് പറയാൻ പറ്റുമോ?
രണ്ട് വേസ് ഉണ്ട് ആൻറ്റി. ഇപ്പോൾ ഒരു സ്കൂളിൽ ഉള്ള ഒരാൾ ഇങ്ങനത്തെ ഇതിലേക്ക് കയറാൻ നോക്കുകയാണെങ്കിൽ, സ്കൂൾ ടീംസിൽ കളിക്കുക, എന്നിട്ട് സ്കൗട്ട്സ് ഉള്ള സമയത്ത് ഓപ്പർച്യൂണിറ്റി, അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റിയിൽ സമയത്തുള്ള ഗെയിംസ് കളിക്കുക, അതാണ് സ്കൂളിലൂടെയുള്ള ഒരു വേ. ഇപ്പം ഔട്ട് ഓഫ് സ്കൂളാണ്, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിക്കുക. സെയിം പ്രോസസ്, സ്കൗട്ട്സ് ഉള്ള ഗെയിമിന് വേണ്ടി കളിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. എന്നിട്ട് പിന്നെ ഡിപ്പെൻസ് ഓൺ ഹൗ മച്ച് യു ലവ് ദ ഗെയിം, യുവർ പാഷൻ, ആൻഡ് അഗൈൻ വർക്കിംഗ് റിയലി ഹാർഡ്.
അങ്ങനെയാണ് അമൻ ഈ സെലക്ഷൻ പ്രോസസ് സക്സസ് ആയത്.
അതെ ആൻറ്റി, ഞാൻ ഫസ്റ്റ് പോയായിരുന്നു ത്രൂ സ്കൂൾ. അത് ഇൻറ്റൻഷനലി അല്ല, ബിക്കോസ് ഭയങ്കര അൺഇൻറ്റൻഷനലി ആയിരുന്നു. ഇങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് വരുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടല്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്.
വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ ഒരു പ്രായത്തില് അങ്ങനെ ഒരു പൊസിഷനിലോട്ട് എത്താൻ പറ്റുന്നത് തന്നെ. ഈ ഒരു സാധാരണ പാരന്റ് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്, പാരന്റ്സ് ചോദിക്കാറുണ്ടോ പഠിത്തത്തിന്റെ സമയത്ത് കളിയിൽ ഫോക്കസ് ചെയ്യാതെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുക, അങ്ങനെയാണോ? എങ്ങനെയാണ് ഫാമിലി എന്നുള്ള ഒരു സപ്പോർട്ട് ഇതിന്?
ഫാമിലി എന്നുള്ള സപ്പോർട്ട്, ഫാമിലി ഞാൻ ഉദ്ദേശിക്കുന്ന ഇപ്പം അച്ഛ, അമ്മ, പെങ്ങു, ഞാൻ അമ്മേനെ പെങ്ങു എന്നാണ് വിളിക്കുന്നത്. അപ്പം അവരെന്നുള്ള രീതി സപ്പോർട്ട് എന്ന് വെച്ചാൽ, ഇവരാരും എന്നോട് പഠിക്കുന്നുണ്ടോ എന്നൊന്നും ചോദിക്കാറില്ല. ആ ഒരു ട്രസ്റ്റ് ഉണ്ട്, ഞാൻ കളിക്കാൻ പോവാണെങ്കിലും എൻ്റെ വർക്ക് ഞാൻ ഫുള്ളി ഫിനിഷ് ചെയ്യുമെന്ന്. അപ്പം ഞാൻ കളിക്കുന്ന സമയത്ത് അതിൽ ഫോക്കസ് ചെയ്യണം, പഠിക്കുന്ന സമയത്തിൽ അത് ഫോക്കസ് ചെയ്യണം, രണ്ടും കൂടെ മെയിൻറ്റെയിൻ എന്ന് വെച്ചാൽ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ അവരെന്നെ ആദ്യം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു. സോ അപ്പം ഞാൻ പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയും ചെയ്യുമായിരുന്നു, കളിക്കേണ്ട സമയത്ത് കളിക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് ആ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിനൊരു ഹാർഡ്ഷിപ്പ് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം അല്ലാത്ത ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ പേരൻസിനോടാണെങ്കിൽ അവർ ചോദിച്ചിട്ടുണ്ട്, ഇവനെ ചുമ്മാ കളിക്കാൻ പറ്റാൻ മതിയോ, ഇവൻ എന്നേലും എന്നെ നല്ലതായിട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ അഗൈൻ അവരുടെ റെസ്പോൺസ്, you know, that's his passion, that's what he loves, and we love him.
ചേട്ടും അവര് ആ ഒരു ട്രസ്റ്റ് അമനിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ തരുന്നുണ്ട്. ഞാൻ അമനെ പല വോളണ്ടറി ആക്ടിവിറ്റീസിലും ഇവിടെ കണ്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഞാൻ അമനെ ശ്രദ്ധിക്കുന്നത്. ഈ ഒരു ടീനേജ് പ്രായത്തില് എങ്ങനെയാണ് വോളണ്ടറി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കാനായിട്ട് അമനുണ്ടായ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ എന്താണ് അമന്റെ തോട്ട് പ്രോസസ്?
എന്റെ തോട്ട് പ്രോസസ് ആൻഡ് മോട്ടിവേഷൻ വെൻ ഇറ്റ് കംസ് ടു വോളണ്ടറി വർക്ക് is how I want my future to be. ഇപ്പം നമ്മുടെ എൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ ഇച്ചിരി ക്വയറ്റാണ് ഇൻ ടേംസ് ഓഫ് വോളണ്ടിയറിങ് ടു ഡു വർക്ക് ഓർ കമ്മ്യൂണിറ്റി സർവീസ്, ഇച്ചിരി ക്വയറ്റാണ്. പക്ഷേ ഇഫ് ഓൾ ഓഫ് അസ് സ്റ്റേ ക്വയറ്റ്, യുനോ, നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണല്ലോ. അപ്പം ഇപ്പം ഞാനും എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് റിയലി സ്ട്രോങ് ഫ്രണ്ട്സും ഉണ്ട്, ദേ ആർ അറൗണ്ട് മൈ ഏജ്. പിന്നെ എനിക്ക് എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ല, മഹേഷ് മുരളീധർ, മഹേഷ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല, മഹേഷ് അങ്കിൾ എന്ന് തന്നെ വിളിക്കണം. ഞാൻ മഹേഷ് അങ്കിളിനെ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ വോളണ്ടറി വർക്കും കമ്മ്യൂണിറ്റി സർവീസും ചെയ്തിട്ടുള്ളത്. അപ്പം മഹേഷ് അങ്കിളിനെ മീറ്റ് ചെയ്തപ്പോൾ മുതൽ തന്നെ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു ബേബി സ്റ്റെപ്സ് ആയിട്ട് തുടങ്ങിയതാ, എന്നാ മറ്റേ പേപ്പർ ഡെലിവറി അല്ലെങ്കിൽ എന്നാ പറയുന്നത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ജസ്റ്റ് വേർഡ്സ് പറയാൻ വേണ്ടി മാത്രമാണ് ബേബി സ്റ്റെപ്സിൽ നിന്ന് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാനും എന്റെ ഫ്രണ്ട്സും.
അങ്ങനെയാണോ ആദ്യത്തെ വോളണ്ടറി സർവീസ് ന്യൂസിലൻഡിൽ ചെയ്യുന്നത്? ഏതായിരുന്നു?
ഞാൻ ബാസ്കറ്റ്ബോൾ കോച്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡന്റ് കോച്ചായിട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ അല്ലാതെ വോളണ്ടറി വർക്ക് ഞാൻ ചെയ്തില്ലായിരുന്നു ടിൽ ദാറ്റ് പോയിന്റ്.
അത് കഴിഞ്ഞ് എന്തൊക്കെ തരം വോളണ്ടറി വർക്ക് ചെയ്തിരുന്നു ഇതുവരെ?
ഇതുവരെ ഞാൻ മഹേഷിന്റെ ഒപ്പം ഇലക്ഷൻ ക്യാമ്പയിനു വേണ്ടി ഒരുപാട് വോളണ്ടറി വർക്ക് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ സ്പെക്ട്രം ഹെൽത്ത് കെയറിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ദേ ഫേം ദാറ്റ് ലുക്സ് ആഫ്റ്റർ ഡിസേബിൾ കിഡ്സ്. അപ്പം ഐ ബീൻ എ പാർട്ട് ഓഫ് ദെയർ ടീം ഫോർ ദ ലാസ്റ്റ് ത്രീ ഫോർ വീക്സ്. Still new ആണ്, still learning about how I can make a difference for them. പിന്നെ അല്ലാത്ത സ്കൂളിൽ ഇപ്പം ടീച്ചേഴ്സ്, ഓൾഡ് ടീച്ചേഴ്സ് അറിയാവുന്നവരൊക്കെ ഇപ്പം ബാസ്കറ്റ്ബോൾ ഗെയിംസിന് ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, അല്ലെങ്കിൽ യുനോ ഈവൻ വിത്ത് മൈ ഫാമിലി വി ഹാവ് ഞങ്ങൾക്ക് റെസ്റ്റോറൻ്റ് ഉണ്ടോ ഒന്നുമെങ്കിൽ. അപ്പം ഞാൻ അവിടെ ഇഷ്ടംപോലെ വർക്ക് ചെയ്യുമായിരുന്നു, ഇപ്പം അത്രയും വർക്ക് ചെയ്യുന്നില്ല, എന്നാലും അച്ഛ ചോദിക്കുക ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഓഫ് കോഴ്സ് ചെയ്യാൻ പോകും, ഓടിച്ചല്ലോ.
അപ്പം ബാസ്കറ്റ്ബോൾ കോച്ചായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ട്, കൂടാതെ സ്പെക്ട്രം കെയർ ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും പാഷൻ പെർസ്യൂ ചെയ്യാറുണ്ടോ ഇപ്പം?
വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് പാഷൻസ് വാസ് ബോക്സിംഗ്. ബോക്സിംഗ് ബോക്സിംഗ് വാസ് എ ബിഗ് പാർട്ട് ഓഫ് മീ. അത് കുറെ നാളൊന്നും നിന്നില്ല, അത് കാരണം ഐ ഹാഡ് സം ചേഞ്ച് ഇൻ സർക്കംസ്റ്റാൻസസ്. പക്ഷേ ബോക്സിംഗ് ഐ ഹാഡ് ടു സ്റ്റോപ്പ് ബോക്സിംഗ് കംപ്ലീറ്റ്ലി ഹാഡ് ടു സ്റ്റോപ്പ് ബോക്സിംഗ് പക്ഷേ ആ ഒരു എനിക്കൊരു ഇഞ്ചുറി, ഐ ഹാഡ് എൻ ഇഞ്ചുറി ആൻഡി, ഞാൻ ഒരു ട്രെയിനിങ്ങിന്റെ സമയത്ത് ഐ ഹാഡ് എൻ ഇഞ്ചുറി. പക്ഷെ ഞാൻ ബോക്സിംഗിന്റെ സമയത്ത് എനിക്കൊരു ഇഞ്ചുറി സംഭവിച്ചായിരുന്നു. ഞാൻ റിയലൈസ് ചെയ്തില്ല, ഓൺ ദ സ്പോട്ട് റിയലൈസ് ചെയ്തില്ല. ഓൺ ദ സ്പോട്ട് കൈ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ബാക്ക് ടു ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കയറി. എന്നിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം കൈ അനക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായി വന്നു. അത് കഴിഞ്ഞിട്ട് I was diagnosed with two torn tendons in my right wrist.
Oh. ഇത് ഏത് വർഷമാണ്?
ഇത് ലാസ്റ്റ് ഇയർ. ഇത് ഡയഗ്നോസ് ചെയ്ത 25th of May
2023. Oh. അപ്പോൾ നാഷണലിൽ പ്ലേ ചെയ്യാൻ പറ്റിയായിരുന്നോ നാഷണൽ ടീമിൽ?
എനിക്ക് പറ്റിയായിരുന്നു. പക്ഷേ because of my injury, it was cut down a lot.
Oh.
End of the season ഒക്കെ ആകുമ്പോഴാണ് എന്നെ പ്രോപ്പർ ആയിട്ട് കളിപ്പിക്കാൻ തുടങ്ങിയത്. Because of the limitations with my wrist.
എന്നിട്ട് എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അമ്മനിപ്പോ?
അതൊരു ലോങ് പ്രോസസ് ആയിരുന്നു, കാരണം ടെൻഡൻ ടിയർ എന്ന് വെച്ചാൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. പിന്നെ ദേർസ് നോട്ട് മച്ച് ട്രീറ്റ്മെന്റ് യു കൻ ഡു. ഫസ്റ്റ് ഈസ് സർജറി. സർജറി എനിക്ക് മെയിൻലി എനിക്ക് ആവശ്യമില്ല. പിന്നെ because I'm young and ഒരു സ്പോർട്ടിംഗ് ബാക്ക്ഗ്രൗണ്ട് ഓൾ ഉണ്ട്, no one suggesting that I get a surgery. പിന്നെ ഇവിടെ കുറേ ഫിസിയോ ചെയ്തു, MRIs എടുത്തു, സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമെന്റ്സ് ഒക്കെ എടുത്തു. പക്ഷേ ആ ഒരു ലെവൽ ഓഫ് ഒരു കംപ്ലീഷൻ എനിക്ക് ഫീൽ ചെയ്തില്ല. അത് എൻ്റെ റിസ്റ്റിൽ എനിക്കിപ്പോഴും ഫീൽ ചെയ്യാം, ഇറ്റ്സ് നോട്ട് ഫുള്ളി ഹീൽഡ്. അപ്പം ലാസ്റ്റ് ഇയർ അല്ല ദിസ് ഇയർ ജനുവരി എൻ്റെ പേരൻസ് ഡിസൈഡ് ചെയ്തു, ഓക്കെ അപ്പം നമുക്ക് നാട്ടിൽ പോയിട്ട് നമുക്ക് ഇതിനെ ഫുള്ളി എന്നാന്ന് വെച്ചാൽ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിൽ പോയി ഈ ജനുവരിയിൽ
ട്രീറ്റ്മെന്റിന്
വേണ്ടി മാത്രമായിട്ട്. എന്നിട്ട് ട്രീറ്റ്മെന്റിന് പോയി, അവിടെ ചെന്നു ഹോസ്പിറ്റൽസ്, ഒരു മൂന്നാല് ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ടോപ്പായിട്ടുള്ള ഹാൻഡ് സർജൻസും സർജൻസിനും എല്ലാവരെയും കണ്ടു. അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് പീപ്പിളാണ്, അമേസിംഗ് പീപ്പിൾ. 30-40 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള റിയലി ജെന്യുവൻ പീപ്പിൾ.
അവിടെ ഡോക്ടേഴ്സിനെ കണ്ടപ്പം അവർ ഇതുപോലുള്ള സിമിലർ സിറ്റുവേഷൻ ഉള്ള സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പേഷ്യൻസിനെ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നോ?
ആ ആൻഡി, അവര് ഞാൻ ഡീൽ ചെയ്ത ഡോക്ടർ, ഹി വാസ് അറ്റ് അമൃത. അമൃത എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഹ്യൂജ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവരുടെ അടുത്ത്, ആ ഡോക്ടറിൻ്റെ അടുത്ത് സ്പെസിഫിക്കലി യുനോ ലോട്ട്സ് ഓഫ് ടാലൻസ്, ഇഷ്ടംപോലെ അത്ലീറ്റ്സ്, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, ഹി സീസ് എവ്രി വൺ.
അപ്പം
അങ്ങനത്തെ ഒരാളെ കാണുമ്പം ഐ കൻ റിലേറ്റ് ടു ഹിം, ഹി കൻ റിലേറ്റ് ടു മീ. അപ്പം വി വാർ ഓൾവേസ് ഓൺ ദ സെയിം പേജ്. ഞങ്ങൾ എല്ലാ സമയത്തും ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിലും 99% ഓഫ് ദ ടൈം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചല്ലായിരിക്കും, ജസ്റ്റ് ബാസ്കറ്റ്ബോളിനെ കുറിച്ചോ സ്പോർട്സിനെ കുറിച്ചായിരിക്കും. എന്നാലും നാട്ടിൽ പോയപ്പോഴാണ് ഐ വാസ് ഓൺ ദ സെയിം പേജ് വിത്ത് ദ ഡോക്ടർ. എന്നാ സംഭവിക്കുന്നത്, ട്രീറ്റ്മെന്റ് പ്രൊസീജർ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു.
അത് പറയുമ്പോൾ ചോദിക്കട്ടെ, ഇവിടുന്ന് കിട്ടിയ ഒരു മെഡിക്കൽ അഡ്വൈസിനേക്കാളും കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടിയെന്നാണോ അമ്മൻ പറയുന്നത്?
100%. അതൊരു അണ്ടർസ്റ്റേറ്റ്മെന്റ് ആൻഡ് ചെയ്ത ഇവിടുത്തെ അറിയാലോ, സ്പെഷ്യലിസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഒക്കെ പറഞ്ഞാൽ 6-7 months യു ഹാവ് ടു വെയിറ്റ്. അവിടെ നിന്ന് വെച്ചാൽ യുനോ ഇഫ് ഐ വാണ്ട് ടു സീ എ സ്പെഷ്യലിസ്റ്റ് എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം, എനിക്ക് പോയി കാണാം, ഒരു പ്രശ്നമില്ല. ഇവിടെ ഞാൻ ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടു, 6 months വെയിറ്റ് ചെയ്തിട്ട് 1 session, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് വാസ് 4 months ലേറ്റർ.
ആ ഒരു ടൈം ഡിലേ ഇല്ലാതെ നാട്ടില് മെഡിക്കൽ ഹെൽപ്പ് കിട്ടി, ക്യൂർ ആയോ? എങ്ങനെയാണ് ഇപ്പം അമ്മന്റെ ഒരു സ്റ്റേജ്?
അതാ എൻ്റെ ഏറ്റവും കോമഡി. എനിക്ക് നാട്ടിൽ പോയത് ട്രീറ്റ്മെന്റ് സർജറി സർജറി എന്നാന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടിയായിരുന്നു നാട്ടിൽ പോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞു, ജസ്റ്റ് ടേക്ക് റെസ്റ്റ്. അപ്പം ഞാൻ ഇപ്പം നോട്ട് റിയലി ഡൂയിങ് എനിത്തിങ്, ജസ്റ്റ് റെസ്റ്റിങ്. പിന്നെ ഓഫ് കോർട്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു വെയിറ്റ് ഇട്ട് സ്ട്രെങ്ത്തനിങ്ങും കാര്യങ്ങളും. അല്ലാതെ എനിക്ക് ട്രീറ്റ്മെന്റ് ഇല്ല, ഐ എം ജസ്റ്റ് റെസ്റ്റിംഗ്.
നോ മെഡിക്കേഷൻ
നത്തിങ്. സോ ഇൻ എ വേ ഒരു മിറക്കിൾ അല്ല, എന്നാലും ഐ വാസ് റിയലി ഫോർച്ചുനേറ്റ് ദാറ്റ് ഐ വാസ് ഇൻ റിയലി ഗുഡ് ഹാൻഡ്സ്.
തീർച്ചയായിട്ടും. അപ്പൊ ഇനി എങ്ങനെയാണ് ടീമിലേക്ക് തിരിച്ചു പോകുന്നത്?
ടീമിലേക്ക് ഞാൻ അവരായിട്ട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഇപ്പോൾ എൻ്റെ ഓരോ പ്രൊസീജിയേഴ്സിൻ്റെ അടുത്തും അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും അവർ ഇൻവോൾവ് ആണ്. ഓരോ മെഡിക്കൽ റിപ്പോർട്ടും എല്ലാവരെ കാണിക്കും. സോ ഫാർ ഞാൻ എക്സ്പെക്ടഡ് ബാക്ക് ഓൺ ദ കോർട്ട് ഇൻ അറൌണ്ട് 2-2.5 months. ഓൾറെഡി ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ഓഫ് കോർട്ടാണ്, ബാസ്കറ്റ്ബോളിലേക്ക് ഞാൻ ഇൻ മേ ബി ഇൻ എ മന്ത് ഓർ മന്ത് ആൻഡ് ഹാഫ്. അതാണ് പ്രൊജക്ട് ചെയ്തേക്കുന്നത്. ദിസ് ഇസ് എല്ലാം നല്ലപോലെ പോവുകയാണെങ്കിൽ ഹോപ്ഫുള്ളി ഇറ്റ് ഗോസ് വെൽ. അതാണ് ഇപ്പോൾ 2-2.5 months അതാണ് എൻ്റെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺ ബാക്ക് ടു ബാസ്കറ്റ്ബോൾ.
എങ്ങനെയാണ് ഈ ബോക്സിംഗിലേക്ക് വരുന്നത്? ഈക്വലി പാഷനേറ്റ് ആണോ ബാസ്കറ്റ്ബോൾ പോലെ തന്നെ?
ഈക്വലി പാഷനേറ്റ് അല്ല എൻ്റെ ബോക്സ് ബാസ്കറ്റ് ബോൾ ഇസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. ബോക്സിംഗ് എന്ന് വെച്ചാൽ ഹാവ് ഇറ്റ് സ്റ്റാർട്ട് ഫോർ മീ വാസ് ഞാൻ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ വൺ ഓഫ് ആ ബെസ്റ്റ് കസ്റ്റമേഴ്സ് ഇസ് ബോക്സിംഗ് ലെജൻഡ് ഡേവിഡ് സോവ. David Tua, champion. Where are you walking? He's an absolute champion. Him and his wife, Helen Tua. Beautiful, beautiful people. Adole and they're down to earth, always humble, always cheering you up, making you feel like you're a champion. That's David Tua. അപ്പം ഡേവിഡിൻ്റെ ഓരോ സംസാരവും ഇൻട്രാക്ഷൻസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ആ ഒരു റെസ്റ്റോറൻറ്റ് വരുന്ന ദിവസമൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ ഒരു ടിപ്പും തരുമായിരുന്നു, അത് വേറെ ഇത്. പക്ഷേ ഹി വാസ് റിയലി റിയലി ഗ്രേറ്റ് മാൻ, റിയലി ഗ്രേറ്റ് മാൻ. അപ്പം He has his own boxing gym. David in a boxing gym under he has his own students that he coach.
Oh, angane inspired aayadana.
Angane inspired aayadana. Ennittu oru usam restaurant vannappom njan angotte choichu. Enikku boxing kodikkan thaalpariyundu. Enne kootta vannu choichu. Appom David parnju nee oru usam ende gym lottu va, nee kaana. Appom njan chennu. Njan kandu ende oru kooda oru family friend undayirunnu. Bayangaraayittum bayangaraayittu ishtapettu poi. Ichiri pedi undayirunnu. Pakshe ennalum bayangaraayittu ishtapettu poi. Ennittu തിരിച്ചു വീട്ടി വന്നു, അമ്മയോടും പറഞ്ഞു, അച്ഛയോടും പറഞ്ഞു. ഇച്ചിരി അവരിച്ചിരി ബാക്കിലോട്ടായിരുന്നു, കാരണം ബോക്സിങ് ഇച്ചിരി വയലിയാ തീർന്നു. പക്ഷേ ഓക്കെ ആയിരുന്നു. എന്നിട്ട് ഡേവിഡിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് സെഷൻസ് എനിക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഡിസ്റ്റൻസ്, എൻ്റെ വീടും ഡേവിഡിൻ്റെ ജിം നമ്മൾ അറൌണ്ട് 30 kilometers ഉണ്ട്. പിന്നെ പീക്ക് അവരുടെ ക്ലാസ്സസ് അറൌണ്ട് 6 PM ആണ്. പീക്ക് ട്രാഫിക്കിൽ ആഫ്റ്റർ സ്കൂൾ അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞാൽ ഇനോ ഭയങ്കര വലിയ ഹെഡേക്കാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അമ്മ തന്നെ, അമ്മയുടെ ഒരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡോ ബോയ് ഫ്രണ്ടോ, പുള്ളിക്കാരൻ ബോക്സിങ് കോച്ചാണ്, റെഡ് ലൈൻ അക്കാഡമി. എന്നിട്ട് എന്നെയായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഓക്കെ നീ വാ, നമുക്ക് ഒരു കപ്പിൾ ഓഫ് സെഷൻസ് ചെയ്യാം, എന്നിട്ട് നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു നമുക്ക് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പോയി, ഞാൻ ചെയ്തു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു അഡിക്ഷനായി മാറി. ഒരു 1 week അങ്ങനെയായിരുന്നു, വീക്ക്ലി 1 class ആയിരുന്നു എനിക്ക്.
അതൊരു സ്ട്രെസ് റിലീവർ പോലെ തോന്നാറുണ്ടോ ചിലർ ചെയ്യുമ്പോൾ? എനിക്ക് അങ്ങനെ കാണുമ്പോൾ തോന്നാറുണ്ട്.
സ്ട്രെസ് റിലീവർ ആണ് ആൻറ്റി. പിന്നെ എന്നാ പറയുന്നത്, നമുക്ക് മെയിൻലി ഡേവിഡ് ടു പറഞ്ഞാണ് ഇത്. ഡേവിഡ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ഐ സീൻ ദ ഇമ്പാക്ട് ഹി മേക്സ് ഓൺ അദർ പീപ്പിൾ. അത് ആ മെയിൻലി ആ റീസൺ കാരണമാണ് ഞാൻ ബോക്സിംഗിലേക്ക് മോർ തിരിഞ്ഞത്,
ആകൃഷ്ടനായത്.
എന്നിട്ട് ഞാൻ ട്രെയിൻ ചെയ്തു റെഡ് ലൈൻ അക്കാഡമിയുടെ കൂട്ടത്തില്. ലിറ്റിൽ ആമച്ചർ ഫൈറ്റ്സ് ഒക്കെ ചെയ്തു. വലിയ പ്രോ ആയിട്ടൊന്നും പോകാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല, അല്ലെങ്കിലും അമ്മ ഇവിടത്തില്ല എന്നുള്ളത് പറഞ്ഞായിരുന്നു.
നമ്മുടെ യങ്ങർ ജനറേഷൻ, അതായത് കൊച്ചു കുട്ടികൾ, ഇതിൽ താല്പര്യമുള്ള കുട്ടികളുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുട്ടികൾ ഇതിലേക്ക് വരാറുണ്ടോ ബോക്സിംഗിലേക്ക്?
കുറവാണ് ആൻറ്റി, വളരെ കുറവാണ്. കാരണം ബോക്സിങ് നമ്മുടെ ഒരു കൾച്ചർ വൈസ് നമ്മൾ വെരി മോറൽ ആയിട്ട് കാണുന്ന ഒരു ഇതല്ലല്ലോ. വേറൊരാളെ വേദനിപ്പിക്കുക, ഇങ്ങോട്ട് ഇടിയിട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേവർ ചെയ്യുന്നതല്ലല്ലോ. പക്ഷേ മാറി വരുന്നുണ്ട്. എനിക്ക് ഒന്ന് രണ്ട് പേരെ അറിയാം കിക്ക് ബോക്സിങ് ചെയ്യുന്നതും മുട്ടായൊക്കെ ചെയ്ത് കയറി വരാൻ നോക്കുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. അവരും നല്ലതായിട്ട് ചെയ്യുന്നു, അവർ കമ്പീറ്റിങ്ങിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. അവർ
ഉറപ്പായിട്ട്
പിന്നില്ലാതെ ആൻറ്റി. ഇപ്പം ഞാനും അങ്ങനെ കയറി വന്നതാണല്ലോ, ഞാനും സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ്. അപ്പം എനിക്കറിയാം എന്നോടൊരു ഓ നീ അത് ചെയ്ത് നന്നായിട്ട് നമുക്കൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിംഗ് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പം അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവനെ കാണുമ്പോൾ ഓ നിന്റെ ആംസ് നല്ല വലുതായിട്ടിരിക്കുന്നുണ്ടല്ലോ ഒക്കെ പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മൾ മേക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു കയറാൻ നോക്കുന്ന സമയത്ത്, അതൊക്കെ മെന്റലി നമുക്ക് ഭയങ്കരമായിട്ടൊരു പ്ലീസിംഗ് ആണത്. അപ്പം ഉറപ്പായിട്ടും എന്റെ അങ്ങനത്തെ രീതിയിലെല്ലാം ഫുൾ സപ്പോർട്ട് ഉണ്ട്.
കോച്ച് ചെയ്യുന്നുണ്ടോ ബോക്സിങ്ങിന്?
ഞാൻ കോച്ച് ചെയ്യുന്നുണ്ട് ആൻറ്റി. വലുതായിട്ടല്ല, ഒരു 2 students ഉള്ളൂ. പക്ഷേ എന്നാ പറയുന്നത്, അവര് മോർ ഫിറ്റ്നസ് ആണ്, മോർ ഫിറ്റ്നസ് പ്ലസ് ബോക്സിംഗ് ആണ്. ഞാൻ പ്യൂർലി ബോക്സിംഗ് അല്ല, കാരണം അത്രയും ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പം അതാണ് ബോക്സിംഗിൽ എൻ്റെ കോച്ചിങ് സ്റ്റോറി.
പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് യുവവാണി ബാസ്കറ്റ്ബോൾ താരം അമൻ തോമസുമായുള്ള സംഭാഷണത്തിന്റെ 1st ഭാഗമായിരുന്നു. അമന്റെ ഭാവി പരിപാടികൾ, സ്വപ്നങ്ങൾ, എങ്ങനെ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാം, ഇങ്ങനെയുള്ള കൂടുതൽ വിശേഷങ്ങൾ എല്ലാം കേൾക്കാം അടുത്ത വെള്ളിയാഴ്ച 7:25 യുവവാണിയിൽ. ഇനി കമ്മ്യൂണിറ്റി അറിയിപ്പ്. ക്നാനായ കാത്തലിക് അസോസിയേഷൻ ന്യൂസിലൻഡിന്റെ 15th വാർഷികത്തോടനുബന്ധിച്ച്
ഇന്റർനാഷണൽ വടംവലി ടൂർണമെന്റ് പോരാട്ടം 2024 May 25 നടത്തപ്പെടുന്നതാണെന്ന് ജ്ഞാനായ കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോൺ ജോൺസ് പതിപ്ലാക്കൽ അറിയിച്ചിട്ടുണ്ട്. $16,000 വരുന്ന സമ്മാനത്തുകയാണ് വിജയികളെ കാത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ജനറൽ കൺവീനർ ജോബി എറിക്കാറ്റിനെയോ ജ്ഞാനായ കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോൺ പതിപ്ലാക്കലിനെയോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0220-470-355, 0212-374-725. അറിയിപ്പുകൾ അവസാനിക്കുന്നു. ഇനി അളിയൻ്റെ റേഡിയോ അവതരിപ്പിക്കുന്നത് യുവ മലയാളി ക്ലബിൻ്റെ മ്യൂസിക് ബാൻഡായ തട്ടുമ്പുറം ബാൻഡ്. ഈ പരിപാടികളുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ, വി ബിൽഡേഴ്സ് ഓക്ലൻഡ്, കൃപ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ഓക്ലൻഡ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പരദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം വി ബിൽഡേഴ്സ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും വി ബിൽഡേഴ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നമസ്കാരം. അളിയൻ്റെ റേഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞു നിർത്തിയത് പുതിയൊരു തീമുമായി വരുമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഏത് തീം എടുക്കണമെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ മെയ് മാസം എന്ന് പറയുന്നത് നമ്മളുടെ അനുഗ്രഹീത കലാകാരന്മാരായ ശ്രീ മോഹൻലാൽ, അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി, അതുപോലെ തന്നെ ശ്രീ എം ജി ശ്രീകുമാർ, ഇവരുടെ മൂന്ന് പേരുടെയും ബർത്ത്ഡേ ഈ മാസമായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ്. അതുപോലെ തന്നെ പുതിയൊരു അതിഥിയും കൂടെ നമ്മുടെ ഈ എപ്പിസോഡിൽ പങ്കുചേരുമെന്ന് പറഞ്ഞിരുന്നു സന്ദീപ്. സന്ദീപിനെ പറ്റി പറയുമ്പോൾ സന്ദീപ് നമ്മുടെ മെമ്പറായ പാർവതിയുടെ ഹസ്ബൻഡാണ്. അപ്പം ഫസ്റ്റ് ടൈമാണ് സന്ദീപ് ഇന്ന് നമ്മളുടെ ഈ അളിയൻ്റെ റേഡിയോയിൽ പങ്കെടുക്കുന്നത്. സന്ദീപ്, വെൽക്കം ടു ദ ഷോ.
താങ്ക്സ് വിദിൻ.
എന്ത് തോന്നുന്നു പുതിയൊരു എൻവയറൺമെന്റ് വന്നിട്ട്?
അതെ, വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ആദ്യമായിട്ടാണ് ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു ഒരു റേഡിയോ ഷോയിൽ പങ്കെടുക്കുന്നത് തന്നെ. അതെ, അപ്പം അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. എനിക്കറിയാം പാർവതി ഇവിടെ ഇപ്പം മൂന്നാല് ഷോസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ, ഞാനെല്ലാം ഒരു ശ്രോതാവ് എന്ന നിലയിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായി കരുതുന്നു. ഇപ്പോഴാണ് അതിനുള്ള സമയം എത്തിയെന്ന് തോന്നുന്നു.
അതെ അതെ അതെ. അപ്പം ഇന്ന് നമ്മൾ ആദ്യം തന്നെ കേൾക്കാൻ പോകുന്ന പാട്ടും നമ്മുടെ മൂന്ന് ലെജൻഡ്സിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് സന്ദീപിൽ നിന്നായിരിക്കും. അപ്പം ഈ എപ്പിസോഡിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുടെ ശ്രോതാക്കളെ നമുക്ക് വേണ്ടി കുറച്ച് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ആ പാട്ടുകളും നമുക്ക് ഈ ലെജൻഡ്സിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ടും കൂടെ ആയിരിക്കും നമ്മളുടെ ഈ ഇനി വരുന്ന എപ്പിസോഡുകൾ. അപ്പം ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ റിക്വസ്റ്റ് ഓക്ലൻഡ് ഹെൻഡേഴ്സിൽ നിന്ന് ശ്രീ ബോബി ജോൺ എന്ന് പറയുന്ന ഒരു ആളാണ്. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയുള്ള പാട്ട് നമ്മളുടെ ഈ വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സന്ദീപിനോടൊപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിവിടെ ചേരുന്നത് അരുൺ ബാബു, അരുൺ തമ്പി, വിജിൻ, നമ്മുടെ കീബോർഡിസ്റ്റായ ഫ്രാൻസൻ. അരുൺ ബാബു, അരുൺ തമ്പി നമുക്ക് എപ്പോഴും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അരുൺ ബാബുവിനെ ഞങ്ങളുടെ ഇടയിൽ നമ്മൾ വിളിക്കുന്നത് അറുമ്പ എന്നും നമ്മുടെ അരുൺ തമ്പിനെ നമ്മൾ വിളിക്കുന്നത് തമ്പി എന്നുമാണ്. അപ്പം തുടർന്നുള്ള സംസാരങ്ങളിലൊക്കെ എനിക്ക് തമ്പി എന്നും അറുമ്പ എന്നൊക്കെ വിളിക്കേണ്ടി വരും. സോ നിങ്ങൾ ക്ഷമിക്കുക. വളരെ യാദൃശ്യമായിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ തീം ട്രിബ്യൂട്ടാണ്, അതായത് മൂന്ന് കലാകാരന്മാർക്കുള്ള. അതേപോലെ തന്നെ ശ്രീ ബോബി ജോൺ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത പാട്ടും സന്ദീപ് പാടാൻ പോകുന്നൊരു പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു.
അതെ അതെ
അല്ലേ.
അതെ, അത് നമ്പർ വൺ സ്നേഹതീരം എന്ന സിനിമയിലെ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ ചെയ്ത മേലെ മേലെ മാനം എന്ന പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. അപ്പം ബോബി ജോണിന് വേണ്ടിയിട്ട് ഞാൻ ആ പാട്ട് എൻ്റെതായ രീതിയിൽ ഞാൻ ഒന്ന് ആരോപിക്കാൻ ശ്രമിക്കാം.
അത് തന്നെ ബോബി ജോൺ ഈ പാട്ട് കേൾക്കുന്ന ശുഭപ്രതീക്ഷയോടുകൂടി അല്ലേ?
അതെ അതെ അതെ.
ഓക്കെ, എന്തായാലും നമുക്ക് സന്ധ്യവിൻ്റെ പാട്ടിലൂടെ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. പിള്ളേരെ പാടി ഇറക്കുന്ന ഈ പാട്ടാണോ?
അങ്ങനെയുണ്ട് കേട്ടോ. കാര്യം ഞാന് 2020 കോവിഡിന് തൊട്ട് മുന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പൊ എന്റെ മോന് ഒന്ന് 2 വയസ്സും ഇളയാൾക്ക് ഏകദേശം 3 മാസം പ്രായത്തോളം ഉണ്ടായിരുന്നു. അപ്പം മകനെ ഞാനിത് പാടി ഇങ്ങനെ ഉറക്കുന്നത് ഉണ്ട്. നമുക്ക് പിന്നീടുള്ള കാലങ്ങളിൽ എല്ലാം ഇത് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതാണ്.
മകൻ ഉറങ്ങുമായിരുന്നോ?
പാട്ട് കേട്ട് ഉറങ്ങിയോ ഉറങ്ങിയില്ലെങ്കിലും എന്തായാലും, പക്ഷെ ഞാനിത് ആലോചിച്ച് എപ്പോഴും ഇരിക്കാറുണ്ടായിരുന്നു അവരിവിടെ എത്തുന്നത് വരെ. അങ്ങനെയൊക്കെ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ പാട്ട്.
ഏട്ടാ, ഈ പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന അതിൻ്റെ വരികളുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഉടക്കി നിൽക്കും. ഈ പാട്ടിൻ്റെയൊക്കെ വിജയത്തിൻ്റെ പുറകിൽ അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ പോലെ അതിന്റെ ലൈൻസ് ഭയങ്കര
എന്റെ
പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ പുള്ളി. പുള്ളിയുടെ നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ കുറെ പാട്ടുകൾ ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ വന്നു പോകും. അതായത് ഒരാൾ നമ്മളോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞ പാടുന്നത് തീർച്ചയായും സാർ എഴുതിയ ഒരു പാട്ടായിരിക്കും. ആ തീർച്ചയായും ഒത്തിരി ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനെ പുള്ളിയുടെ ഓരോ വരികളിലും അത് നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് മനസ്സിലേക്ക് വരുമ്പോ ഇപ്പോ മിഴികളിൽ കുറുകുന്ന പ്രണയമാ പ്രാവിന്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്ത ഒരാളെ കൊണ്ട് ഇങ്ങനെ വരി എഴുതാൻ പറ്റില്ല.
പിന്നില്ലേ?
അപ്പോ അതേ സമയത്ത് വിരഹാണെങ്കിലും പ്രണയമാണെങ്കിലും വാത്സല്യാണെങ്കിലും പാര ലൈൻസ് മാനെ. ഞാൻ ഇന്ന് പാടാൻ എടുത്തേക്കുന്ന പാട്ട് കുക്കിക്കുറി എന്നുള്ള പാട്ടില്ലേ,
പിന്നെ ഒളിമ്പിനൊളിമ്പിൻ
എന്നുള്ള അതിലെ അതിനകത്ത് ഗിരീഷ് പതഞ്ജലിയുടെ വരികള്, അതേപോലെ പേഴ്സണൽ ഫേവറേറ്റ്
ആണല്ലേ. ആദ്യമായിട്ട് ഇഷ്ടപ്പെടുന്ന പാട്ട് ഇതായിരുന്നു ഗിരീഷ് പതഞ്ജലി എഴുതിയിരിക്കുന്ന?
അല്ല, ഒരുപാട് പാട്ടുകളുണ്ട്. രാത്തിങ്കിൽ പൂത്താലി ജാത്തി, പിന്നെ നമ്മുടെ മിന്നാരത്തിലെ പാട്ട്, നമ്മളൊക്കെ അറിഞ്ഞു പോകും പാട്ട് കേട്ടോ. രാവണപ്രഭുവിനകത്തെ പാട്ട്.
അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു കുക്കിക്കുറിയും അല്ലേ.
ആ പാട്ടിനൊരു ഓമനത്വം ഉണ്ടല്ലോ, ഒരു വാത്സല്യമുള്ള പാട്ടായ പാട്ട്.
അപ്പോൾ തമ്പിയിലൂടെ ആ ഗാനം നമ്മൾക്ക് കേൾക്കാം.
അലനുരയുമൊരരുവിയിലൊരു ചെറുമണിമര നിഴലിൽ വെയിൽ വിരിച്ച കസവ് തുന്നുമരിയ ചിത്രശലഭം അലനുരയുമൊരരുവിയിലൊരു ചെറുമണി മരനിഴലിൽ വെയിൽ വിരിച്ച കസവ് തുന്നുമരിയ ചിത്രശലഭം മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും മാറോടു ചേർത്തുന്ന് കൊഞ്ചിച്ചുടെ എല്ലാരും നിന്നുടെ ഉല്ലാസത്തിലല്ലേ കൊക്കിക്കൂറുകയും കുക്കുകയും വെയിൽ കായും വെട്ട് കിളി കാടോരം കൊത്തിപ്പേറുകയും കുറുവാലിട്ടാട്ടിയും പടകൂട്ടിപ്പായാനന്ദേ കുഞ്ഞാറ്റക്കുഞ്ഞുങ്ങൾ കുരുവിക്കുരുന്നുകൾ നിന്നെയൊരാളെയും പേടിച്ചു നിൽപ്പാണേ
തമ്പി വളരെ നന്നായി പാടി. ആക്ച്വലി ഞാനും ഒരു ആ സിനിമയിൽ തന്നെ ഒരു പാട്ടാ ഞാനും എടുത്താണ് പാടാൻ വേണ്ടിട്ട്.
ഏത് പാട്ടാണ് അർജുന?
നീലാപ്പൈതലേ എന്ന് പറഞ്ഞൊരു പാട്ട്.
അസാധ്യം, അടിപൊളി പാട്ടാണ്.
അപ്പൊ തമ്പി ആഡ് ചെയ്തൊരു കാര്യം വെച്ചാൽ ഏത് വരി എഴുതിയാൽ പോലും നമ്മുടെ ഇപ്പോഴും കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഒരു മനുഷ്യൻ എഴുതി വെച്ച വരികൾ ഇന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കണ്ടെങ്കിൽ അത്രയ്ക്കും പവർഫുൾ ആയിട്ട് ആളുടെ റൈറ്റിംഗ് വന്നാണ്. അപ്പൊ അതാണ് അത് കണ്ട് അതുകൊണ്ട് തന്നെ ഇത്ര 10 കൊല്ലം ആയി ആള് ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് വിട്ടുപോയിട്ട്. പക്ഷെ എന്നിട്ട് പോലും ആളുടെ വരികള് ഇന്നും നമ്മൾ സ്ട്രൈക്ക് ചെയ്യണ്ടെങ്കിൽ അത്രയ്ക്കും ജീവൻ ഉണ്ടാവും വരികൾക്ക്.
അത് പറയുമ്പോ ഒരു കാര്യം പറയാനുണ്ട്, നമ്മളുടെ ഈ ഇടയ്ക്ക് ഏറ്റവും ഹിറ്റായൊരു മമ്മൂട്ടിയുടെ സിനിമയുണ്ട് ഭ്രമയൊക്കും, അതില് വരികൾ എഴുതിയേക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകനാണ്. അപ്പം ആ അത്രയും കഴിവുകൾ തന്നെ പുള്ളിയും കിട്ടുന്നുണ്ട് നമുക്ക്, ആ പാട്ടുകൾ അത്രയും കേൾക്കുമ്പോൾ അറിയാം. സോ ഒരു ഒരു മറ്റൊരു തലമുറയെ വാർത്തെടുത്തിട്ടാണ് അദ്ദേഹം പോയേക്കുന്നത്.
അത് ഇന്ന് നമ്മുടെ അപ്പച്ചൻ അമ്മച്ചിയൊക്കെ കേട്ടിരുന്ന ആ ഒരു പാട്ടുകൾ ഇന്ന് നമുക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ആ വരികളുടെ ആ ഒരു ജീവനാണ്.
തീർച്ചയായിട്ടും.
അതെ അതെ. അപ്പൊ ദാസനും പാടിയ നീലാപ്പതിൽ എന്ന പാട്ട് ഞാൻ ഒന്ന് പാടി നോക്കാം.
സൂപ്പറായിട്ട് പാടിട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടത്. നല്ല സൂപ്പർ. നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ജീവനുള്ള വരികളാണത്. ഒരുപാട് ഓർമ്മകൾ നമുക്ക് നമ്മളെ സ്കൂളിൽ പഠിച്ചതും നമ്മുടെ കൂട്ടുകാരുടെ കാര്യങ്ങളും നമുക്ക് ഒരുപാട് ഇതിനകത്ത് ഡിഗ് ചെയ്തെടുക്കാൻ പറ്റും.
അതേപോലെ തന്നെ ഈ സിനിമയിലെ നമ്മുടെ ലാലേട്ടൻ്റെ ഒളിമ്പിൻ
അയ്യോ
എന്റെ ഫേവറേറ്റ് ജഗതി കേട്ടോ. ഈ പടം എനിക്ക് തോന്നുന്നു അന്ന് മിനിസ് ബിഗ് സ്ക്രീനിൽ അത്ര വലിയ ഹിറ്റായില്ല, മിനി സ്ക്രീനിൽ കണ്ടിട്ടാണ് കാണുന്നത്. ഇപ്പൊ നമ്മള് 90s പിള്ളേർക്കൊക്കെ ഈ സായി പടമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിന്റെ ക്ലൈമാക്സിലൊക്കെ ഭയങ്കര സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ച് ബോംബ് പൊട്ടിക്കുന്നതൊക്കെ കാണിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റേ ദൂരദർശനിൽ കണ്ടിരിക്കുന്ന ഒരു പടം ആയിരുന്നു ഇത്.
ഞാൻ പക്ഷെ അന്ന് ഇത് ചാലക്കുടിയിൽ തിയേറ്ററിൽ പോയി എന്റെ അങ്കിളുടെ കൂടെ വന്ന് കാണണേ സംഭവം. അന്ന് എന്ത് ഗ്ലാമർ അതിനകത്ത് മോഹൻലാലിനെ കാണാനായിട്ട്, പോലീസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് പക്ക ലുക്ക്.
അതിലൊരു സീനുണ്ട്, നമ്മുടെ ഒരു പോലീസുകാരനെ ഡയലോഗ് പറഞ്ഞു വന്നിട്ട് പുള്ളി ചെവിയിൽ ഇങ്ങനെ കൈയിട്ടിളക്കിട്ട് കാലെടുത്ത്
വെക്കുന്നോ.
ലാലേട്ടനെ പറ്റി പിന്നെ അധികം പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹം കൊമ്പോയിൽ ഒരുപാട് കിട്ടുന്നല്ലോ. അതെ അതെ,
ലാലേട്ടൻ ഗിരീഷ് പുത്തഞ്ചേരി കൊമ്പോയില്.
എനിക്ക് കിട്ടുന്ന ആ കാലഘട്ടത്തില് മോഹൻലാൽ ഒരു സിനിമയിലുണ്ടെങ്കിൽ പാട്ട് പാടുന്ന എം ജി ശ്രീകുമാറായിരിക്കും. ഒരു പോയിന്റിൽ ചെറുപ്പത്തിലൊക്കെ ഞാനാ കരുതിരുന്നത് മോഹൻലാൽ തന്നെയാണ് ഈ പാട്ട് പാടാനും
തോന്നത്തേ ഇല്ല.
മിന്നാരം എടുത്തു കഴിഞ്ഞാലും കിലുക്ക് എടുത്താലും ഒളിമ്പൻ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഈ പറയുന്ന മിഥുനം എടുത്തു കഴിഞ്ഞാലും നമ്മള് എം ജി ശ്രീകുമാർ പാടുന്നതായിട്ടേ ഫീൽ ചെയ്യത്തില്ല. ലാലേട്ടൻ പാടുന്ന പോലെ തന്നെയാ
സൗണ്ട്, ഭയങ്കര
മാച്ചിങ് ആണ്.
എനിക്ക് അതിലൂടെയാണ് എം ജി ശ്രീകുമാർ ശരിക്കും ക്ലിക്ക് ആയെന്ന് തോന്നുന്നത്. പാട്ട് ഒബിയസ്ലി നന്നായിട്ട് പാടും,
അവരെല്ലാം ഒരുമിച്ച് വളർന്നേ ശരിക്കും ഒരുമിച്ച് വളർന്നു വന്നവരാണ്.
പിന്നെ കോളേജിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാര്.
അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടത്തില് നമ്മുടെ എം ജി ശ്രീകുമാറും നമ്മുടെ ലാലേട്ടനും തമ്മിലുള്ള ഒരു സിങ്ക് ഭയങ്കരമായിരുന്നു.
കെമിസ്ട്രി
കെമിസ്ട്രി ഭയങ്കരമായിരുന്നു. അപ്പൊ ഇപ്പൊ മിഥുൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിഥുൻ ആയിക്കോട്ടെ കിലുക്ക് ആയിക്കോട്ടെ കുറെ പടങ്ങൾ എടുത്തു നോക്കിയാലും അവരുടെ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റ് ആണ്.
ലാലേട്ടൻ വളർന്നതോടൊപ്പം തന്നെ എം ജി ശ്രീകുമാറും വളർന്നു അല്ലേ,
രണ്ടും ഒരേ സ്വരം.
പിന്നെ അതിന്റെ കൂടെ ഗിരീഷ് പുത്തഞ്ചേരിയും കൂടെ വന്നു കഴിയുമ്പോൾ ആ പാട്ടും പടവും പൂർണ്ണമായി. ഈ ആ സിറ്റുവേഷൻ ഒക്കെ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവാ. നമ്മൾ ഈ പാട്ടുകളൊക്കെ ആ വരികൾ ഭയങ്കര സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ പറയുമ്പോൾ ചിത്രത്തിലെ ആ ലിപ്സിങ്
ഓ,
അതായത് അത് മോഹൻലാൽ അല്ല പാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അതായത് എം ജി ശ്രീകുമാർ പാടിയിരിക്കുന്ന സ്വാമിനാഥ എന്ന് പറയുന്ന ആ പാട്ടില് നമ്മുടെ ലാലേട്ടൻ ലിപ്സിങ് ചെയ്തേക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും അത്രയും പെർഫെക്റ്റ് ആയിട്ട്, അതായത് അന്നത്തെ കാലത്ത് ടെക്നോളജി പോലും ഇല്ലാത്ത കാലത്ത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെന്നൊക്കെ. അതൊക്കെ ആ കലാകാരന്മാരുടെ ഒരു കഴിവാണ്.
എം ജി ശ്രീകുമാർ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതലും മോഹൻലാൽ ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
മോഹൻലാൽ ഫാൻസ് ആയിരുന്നു,
ഞാനും എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്, മോഹൻലാലിനെ മമ്മൂട്ടി, രണ്ടുപേരും എല്ലാ പടങ്ങളും അവരുടെ വിടാതെ കണ്ടിട്ടുണ്ട്.
അതായത് നമ്മുടെ ചെറുപ്പ കാലഘട്ടം കൊണ്ടുപോയ ഇവരായിരുന്നു. അതായത് സിനിമ എന്ന് പറയുന്ന കാണുന്ന മിന്നാരം കിലുക്കുമ്പോൾ ഒരു കഥ കേട്ടിറങ്ങിയ പോലെ. ഇപ്പൊ നമ്മളൊരു പടം ചിത്രം കണ്ടിറങ്ങി കഴിയുമ്പോൾ നമ്മള് മോഹൻലാൽ സൂപ്പർ, അത് കഴിഞ്ഞത് നമ്മള് നേരെ പോയിട്ട് വാത്സല്യം കാണുമ്പോ മമ്മൂട്ടി സൂപ്പർ. ആ അവസ്ഥയാണ് നമുക്ക്.
ഇതിനിപ്പോ ചിത്രത്തില് പറഞ്ഞപോലെ പറഞ്ഞൊരു സംഭവം വന്നപ്പോഴാണ് അതേപോലെ മനസ്സില് വല്ലാതെ തങ്ങി നിൽക്കുന്ന വേറൊരു പടമുണ്ട്,
മണിച്ചിത്രത്താഴ്ച്ചും.
ഞാൻ ചെറുപ്പത്തിലെ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് പടം കണ്ടാൽ ഞാൻ പേടിക്കാറില്ല. പക്ഷെ ഈ പടം എന്റെ അപ്പനും അമ്മയും ഇപ്പോഴും എന്നെ ഇടയ്ക്ക് ആ സിനിമയുടെ കാര്യം വല്ലതും എന്തെങ്കിലും ടോപ്പിക് വന്നാ എന്നെ കളിയാക്കും. ഈ സംഭവം
കണ്ടിട്ട് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാം. അതായത് അന്ന് വരെ ഇറങ്ങിയിരിക്കുന്ന പ്രേത സിനിമകളിൽ എല്ലാം പ്രേതത്തെ കാണിക്കുന്നു, മറ്റേ പല്ല് തള്ളിയ മലയാളി പ്രേതം. പക്ഷെ അതില് പ്രേതത്തെ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു നിഴലോ ഒരു എച്ചയോ അല്ലെങ്കിൽ കിണ്ടി എറിയുന്നതോ മുന്ത എറിയുന്നതോ
ഫീല്
അതില്. കഥകളിലൂടെ പടം പോകുന്നു. അതായത് നമ്മുടെ കെ പി സി ലളിത പറയുന്നുണ്ട് പഴയ രാമനാഥന്റെയും നാഗവല്ലിയുടെയും കഥ പറയുമ്പോൾ ആ കഥ നമ്മളൊരു കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ കേട്ടിരിക്കും. ആ പടത്തിലെ മൊത്തം ഓരോ സീനും മനസ്സിൽ ഉള്ളിൽ പതിഞ്ഞ ഒരു സിനിമയായിരുന്നു. പാട്ടുകളും അല്ലേ,
എല്ലാ പാട്ടുകളും
മത്സരിച്ച്
അഭിനയിക്കില്ല. നമ്മുടെ ഫാസ്റ്റില് ഡയറക്ട് ചെയ്ത പടമാണ്. പിന്നെ ഈ ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഞാൻ പറയാം. അതിനു മുന്നേ പാട്ടിനെ കുറിച്ചൊന്ന് അതിന് മുന്നേ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബിച്ചു തിരുമല യുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി നമ്മുടെ ദാസേട്ടൻ പാടിയ ഒരു പാട്ടാണ്
പഴന്തമിഴല്ലേ.
അതെ, ഉറപ്പായിട്ടും അത് തന്നെ പാട്ട്. പക്ഷെ ഈ പാട്ടിന്റെ രാഗത്തിനെ കുറിച്ചൊന്ന് പറയാനുണ്ട്. നിങ്ങള് ഈ പാട്ടിന്റെ രാഗം എന്ന് പറഞ്ഞാല് അഹിരി എന്ന് പറഞ്ഞ രാഗമാണ്. ഇതിനൊരു ചൊല്ലുണ്ട്. അതായത് ആ പടത്തിലെ രണ്ട് പാട്ടുണ്ട് കേട്ടോ ഇതേ രാഗത്തിലുള്ളത്, അഹിരി എന്ന് പറഞ്ഞ
രാഗത്തിലുള്ളത്. അതായത് നാഗവല്ലി ചോദിക്കുന്നുണ്ട് എന്താ ആ പേരില് കീർത്തനം ഒന്ന് പാടിവെങ്കിളാന്ന് അല്ലേ, അങ്ങനെ ചോദിക്കുന്നുണ്ട്.
ഈ പടത്തില് ഒരു പാട്ട് കൂടെ ഉണ്ട്, ഒരു മുറൈ വന്ന് പാത്തായ എന്ന് പറഞ്ഞ പാട്ടും ഈ അഹിരി രാഗത്തിലുള്ള
വല്ലാത്തൊരു ഹോണ്ടിങ് ഫീൽ പാട്ട് കേൾക്കുമ്പോ തന്നെ.
ഈ അഹിരി രാഗത്തിനുണ്ട് ഒരു കഥയുണ്ട്. ഈ അഹിരി രാഗം എന്ന് പറയണത് അത് പാടിക്കഴിഞ്ഞാല് അന്നം മുട്ടും എന്ന് പറയണം. പാടുകയോ പഠിപ്പിക്കുകയോ ചെയ്താൽ അന്നം മുട്ടും, അല്ലെങ്കിൽ വിശക്കില്ല അങ്ങനെയാണ് പറയാത്തിന് ആ പോയിന്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം രണ്ടു ദിവസം മുമ്പ് ഞാൻ എഴുമ്പായും കൂടി പുറത്തു പോയപ്പോ ഈ പാട്ടും പാടി രണ്ട് പ്ലേറ്റ് ചോറും തിന്ന എഴുമ്പായോട് ഈ വാക്കിനോട് എനിക്ക് യോജിക്കാൻ
പറ്റില്ല. ബിരിയാണി കൂടെ മേടിച്ചു,
അതെ ബിരിയാണി പാഴ്സൽ വാങ്ങിച്ചു വീട്ടിൽ പോയി കഴിക്കാൻ വെച്ച് വാങ്ങിച്ചു പോയി അരുൺബായോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. രാഗത്തിന്റെയാണോ അരുൺബായുടെ ആണോ അറിയാൻ പറ്റില്ല, പക്ഷെ അതിനോട് ആ വാക്കിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്ന പറഞ്ഞ ഏകദേശം കറക്റ്റ് ആണ്. ഈ പാട്ട് പാടി പിന്നെ എനിക്കിപ്പോ തിന്നാനേ നേരമുള്ളൂ.
ചിലപ്പോ നിങ്ങള് സെർച്ച് ചെയ്തതിന്റെ കുഴപ്പമായിരിക്കും, ചിലപ്പോ ഇങ്ങനെയായിരിക്കും ആപേരിക രാഗം പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് കൂടുന്നായിരിക്കും.
അല്ല പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇത് വർക്കാവുള്ളൂ, അരുൺബായിക്ക് ഇത് വർക്കാവുള്ളൂ.
അതെ 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 അതെ.
അല്ല വിജനെ ഇത് ഞാൻ ഇപ്പൊ ഈ എല്ലാത്തിനും ഒരു യോഗം ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് തീറ്റക്ക് നല്ല യോഗം.
അത് നല്ലൊരു യോഗ കേട്ടോ ശരിക്കും,
അതൊരു ഭാഗ്യമല്ലേ.
പിന്നെ അത് നല്ലൊരു ഭാഗ്യമാണ് അരുൺബായിക്ക്.
പിന്നെ ഈ പടം 2007 ഹിന്ദിയിൽ പിടിച്ചിരുന്നു, ഭൂൽബലയ,
അതൊക്കെ കണ്ടുണ്ട് പിന്നെ.
പക്ഷെ എന്നാലും എന്റെ അഭിപ്രായം മണിച്ചിത്രത്തിനെ വെട്ടിയിട്ടില്ല.
ഇല്ലില്ല, അത് നമുക്ക് തുറന്നു പറയാലോ, ഇഷ്ടപ്പെട്ടില്ല അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പാട്ടുകളൊക്കെ സംഭവം എന്ന് പറയുമോ, അതിന്റെ ഏറ്റവും മെയിൻ ക്യാരക്ടർ നാഗവല്ലി, അതേപോലെ തന്നെ സണ്ണി. അപ്പൊ ഡോക്ടർ സണ്ണിനെ മോഹൻലാലായിട്ടും നമ്മുടെ നാഗവല്ലി ശോഭനായിട്ടും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുക. അത് പിന്നെ ആര് ചെയ്തു കഴിഞ്ഞാലും, ഈവൻ ജ്യോതിക തമിഴ് ചെയ്തു, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. അതേപോലെ ഹിന്ദിയിൽ ചെയ്തു, ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അത് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആയിരിക്കുന്നതാണ്. അതിലെ പാട്ടുകൾ, ഈ പഴന്തമിഴ് പാട്ടും അതുപോലെ തന്നെയാണ്. നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പം നമ്മൾ എത്ര പ്ലസന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഓ എന്തോ എവിടെയോ ഒരു നഷ്ടബോധമോ ഒരു വിഷമോ, ആ ശ്രീദേവിയെ പൂട്ടിയിടുന്ന സീനൊക്കെ നമുക്ക് ഓർമ്മ വരും അല്ലേ. പുള്ളി സൈഡിൽ നിന്ന് പറയും ശ്രീദേവിയെ പൂട്ടിയിടുന്നു, ശ്രീദേവിയെ പൂട്ടിയിടുന്നു, നേരെ വിളിച്ചോണ്ട് വിട്ടകത്ത്
കേട്ട് കഥ കിടക്കും. അഭിനയിച്ച് തകർത്തൊരു പടം, കണ്ടാലും ഒരു ലാഗും ഇല്ലാതെ, ഒരു ബോറടി ഇല്ലാതെ ഇപ്പോഴും വേണമെങ്കിൽ ഫുൾ പടം.
അത് പറഞ്ഞപ്പോ അന്ന് ആ സിനിമയ്ക്ക് നമ്മുടെ ശോഭനയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയായിരുന്നു നാഗവല്ലി ചെയ്തതിന്. നമ്മൾ ഷൂട്ട് ചെയ്ത് ഹിൽ പാലസില്, ഹിൽ പാലസിലും പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തിലെ കൊട്ടാരത്തിന്റെ പേരന്നെ, നമ്മുടെ ഹിൽ ഓ ട്രിവാൻഡ്രത്തിലെ കൊട്ടാരത്തിന്റെ പേരന്നെ, ആ ലാസ്റ്റ് ക്ലൈമാ നാഗവല്ലിയുടെ ആ പാട്ടില് ഒരു മുറിയെ വന്ന് പാർത്തായ, അത് ഷൂട്ട് ചെയ്തേക്കുന്ന ട്രിവാൻഡ്രത്ത് പത്മനാഭപുരം
കൊട്ടാരം,
അതിന്റെ ഒരു പോർഷനില്ല. അപ്പൊ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഇതിന്റെ മെയിൻ ഇത് കാണിച്ചത്. മെയിൻ പോർഷൻ മറ്റേ മടംപള്ളിയായിട്ട് കാണിക്കുന്നത് ഹിൽ പാലസ്, അതിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ അറിയാലോ, നമ്മുടെ ഉണ്ണിത്താൻ ചേട്ടൻ എന്ന് നമ്മളോട് ഇല്ല, എന്നാ പോലും
മറക്കാൻ പറ്റില്ല.
ആ സിനിമയിലാണ് ആദ്യമായിട്ട് നമ്മുടെ ഗണേഷ് കുമാർ ഇന്ന് മന്ത്രിയാണ് പുള്ളി കോമഡി ചെയ്യുന്നത്. പുള്ളിയുടെ കോമഡി ക്യാരക്ടറല്ലേ
ആദ്യമായിട്ട് ആ സിനിമയിലാ ഗണേഷ് കുമാർ ചെയ്യുന്നത്.
കോമഡി ക്യാരക്ടർ, ഒരു കോമഡി ടച്ച് ഉള്ള ക്യാരക്ടർ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പല ഇന്റർവ്യൂസിലും കേട്ടുള്ളതാണ്.
പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ ഈ പാട്ട് ഇവിടെ എടുക്കാനുള്ള കാര്യം, നമ്മുടെ മെയ് മാസത്തില് 3 ബ്ലസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞല്ലോ,
അത് തന്നെ
നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ.
അതോടൊപ്പം ഈ ഒരു പാട്ടും നമ്മളുടെ ഒരു ശ്രോതാവ് കേൾവിക്കാരൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ആ അത് തന്നെ, ഓക്ലാൻഡിൽ നിന്ന് തന്നെയാണ് ജോമോൻ ജോർജ് എന്ന് പറഞ്ഞ ഒരാളാണ്, സാൻഡിങ്ങിൽ താമസിക്കുന്നു. പുള്ളി പറഞ്ഞിരുന്നു ഈ ഒരു പാട്ട് ഇവിടെ പാടിയിരുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പം ജോമോന് വേണ്ടിയിട്ടും നമ്മളുടെ ലാലേട്ടന് വേണ്ടിയിട്ടും പഴന്തമിഴ് പാട്ടുകഴിയും.
വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി, വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗന സരസ
അസാധ്യമായിട്ട് പാടി. ശരിക്കും ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫിലിം ഓർമ്മ വന്നത്, അത് പാട്ടുകൊണ്ടും അതുപോലെ തന്നെ ആ സിനിമയുടെ ആ ഒരു സോളുകൊണ്ടുമാണ്.
നമ്മുടെ മൊത്തം മൂഡ് ഡൗൺ ആയല്ലേ പാട്ട് കേട്ടപ്പോ.
അസാധ്യമായിട്ട് പാടി
കൊടുക്കും. അതുപോലെ എഴുതി വെച്ചാണ് ആ പാട്ടും ആ സംഗീതവും നന്നായി പാടി എല്ലാം.
അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നമ്മളുടെ ആ മൂന്ന് ലെജൻസിന് ഒരു ബർത്ത്ഡേ അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷ് ചെയ്യാം. സോ ലാലേട്ടനും അതോടൊപ്പം ഗിരീഷ് പുത്തഞ്ചേരി സാറിപ്പം നമ്മുടെ കൂടെ ഇല്ല എങ്കിലും അതോടൊപ്പം ശ്രീ എം ജി ശ്രീകുമാറിനും അളിയന്റെ റേഡിയോയുടെ വക അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷ്. അപ്പം സംസാരിച്ചിരുന്ന സമയം പോയി അറിഞ്ഞില്ല, ഈ എപ്പിസോഡ് നമുക്ക് തീർക്കാൻ സമയമായി. സോ നെക്സ്റ്റ് സിക്സ്ത് എപ്പിസോഡിലും ഈ ട്രിബ്യൂട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ സിക്സ്ത് എപ്പിസോഡ് വരെ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ കമൻസിനും സപ്പോർട്ടിനും വളരെയധികം നന്ദി. അതേപോലെ തന്നെ നമ്മളെ ഡിസ്കസ് ചെയ്യുക, നിങ്ങൾക്ക് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം, അതേപോലെ പോരായ്മകളെ പറ്റി അറിയിക്കുക. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ യൂട്യൂബ് കമൻസിലൂടെയും അതേപോലെ തന്നെ നമ്മളുടെ റേഡിയോയിൽ വരുന്ന ലൈവായിട്ട് കേട്ടിട്ട് മലയാളം എഫ് എം വഴി അറിയിക്കാവുന്നതായിരുന്നു. അപ്പം മറ്റൊരു മനോഹരമായുള്ള എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് ടീം തട്ടുംപുറം അളിയൻ്റെ റേഡിയോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
നിങ്ങൾ ഇതുവരെ മലയാളം എഫ് എം 104.6 കേട്ടത് യുവ മലയാളി ക്ലബിൻ്റെ മ്യൂസിക് ബാൻഡായ തട്ടിമ്പുറം ബാൻഡ് അവതരിപ്പിച്ച അളിയൻ്റെ റേഡിയോ. ഈ പരിപാടികളുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ, വി ബിൽഡേഴ്സ് ഓക്ലൻഡ്, കൃപ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ഓക്ലൻഡ്. മലയാളം എഫ് എം എന്ന ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം നാളെ May 11 ശനിയാഴ്ച വൈകുന്നേരം 4:50 സംഗീതമേ ജീവിതം എന്ന പരിപാടിയോടുകൂടി ആരംഭിക്കും. തുടർന്ന് മലയാളം എഫ് എമ്മിനു വേണ്ടി കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട് പ്രത്യേകം തയ്യാറാക്കി അവതരിപ്പിക്കുന്ന അടുത്ത ആഴ്ചയിലെ മലയാളം വാരഫലം. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം കേരം തിങ്ങും പാവന ശ്രീലകം കേരളം മോഹനം കേരളം മോഹനം സസ്യശ്യാമള കോമളം ഞാറ്റുവേല പാട്ടുയരും പുണ്യാലയം കേരളം
your language, your interests, your community.